الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ, കിതാബ് തൗഹീദിൽ അടുത്തതായി നമുക്ക് മനസ്സിലാക്കാനുള്ള അധ്യായം, ബാബുൻ മിനശ്ശിർക്കി അന്നദ്റു ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ച കഴിക്കുക എന്നത് ഷിർക്കിൽപ്പെട്ടതാകുന്നു എന്നാണ് ഈ അധ്യായത്തിന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നേർച്ചയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനിടയിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഈ അധ്യായത്തിൽ വിശദമായി എന്താണ് നേർച്ച, എങ്ങനെയാണ് ഒരു കാര്യം നേർച്ചയാകുന്നത്, അങ്ങനെ ഒരാൾ നേർച്ച ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ് അതിന് പകരമായി ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അധ്യായമാണ് ഇത്. ഇതിൽ അദ്ദേഹം ഈ അധ്യായത്തിന് താഴെ ആയത്തുകളും ഹദീസുകളും കൊടുത്തിട്ടുണ്ട്. ഈ ആയത്തുകളും ഹദീസുകളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നദർ എന്ന് പറയുന്നത്, നേർച്ച എന്ന് പറയുന്നത് അള്ളാഹു തആലക്കുള്ള ഇബാദത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയവും അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ള ഇബാദത്താണ് എങ്കിൽ അത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് ഷിർക്കായി തീരും. ഇത് തൗഹീദിന്റെ ഒരു അടിസ്ഥാനമാണ്. ഒരു പ്രവൃത്തി അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുത്താൽ ഷിർക്കാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇതിന്റെ തലക്കെട്ട് നോക്കൂ, ബാബു മിനശ്ശിർക്കി അന്നദ്റു ലിഗൈരില്ല, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ചയാക്കുക എന്നുള്ളത് ഷിർക്കിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. പിന്നീട് കൊടുത്തിട്ടുള്ള തെളിവുകൾ, യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, അതുപോലെയുള്ള അടുത്തായത്, ഇതെല്ലാം അള്ളാഹു തആല നദർ എന്ന് പറയുന്നത്, നേർച്ച എന്ന് പറയുന്നത് ഇബാദത്താണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുക്കാനും പാടില്ല എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. ഇൻ സഹോദരങ്ങളെ, ഈ നേർച്ച എന്ന് പറയുന്ന കാര്യം ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ധാരാളം ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്. അവരിൽ ഭൂരിഭാഗം ആളുകൾക്കും എങ്ങനെയാണ് നേർച്ച, എന്താണ് നേർച്ച, യഥാർത്ഥത്തിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നേർച്ച എന്നുള്ളത്. ഇനി വേറെ ചില ആളുകൾ നേർച്ച, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ച വഹിക്കുന്നു, അവരുടെ ഷെയ്ഖന്മാർക്ക്, അവരുടെ ഖബറിലുള്ള ഖബറാളികൾക്ക്, ഇങ്ങനെയുള്ള ആളുകൾ, ചില ആളുകൾ പരിധി വിട്ട് ജിന്നുകൾക്ക് വരെ നേർച്ച ചെയ്യുന്ന ആളുകൾ കാണാൻ സാധിക്കും. ചില പ്രത്യേക സ്ഥലങ്ങളിൽ അവരാരാധിക്കുന്നത് ചാത്താൻ പിശാചിനെ ആയിരിക്കും. അങ്ങനെ ആ പിശാചിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നേർച്ചയാക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ജീവികൾക്ക്, പാമ്പിനെ പോലെയുള്ള അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അവരാരാധിച്ചു പോകുന്ന വസ്തുക്കൾക്ക് നേർച്ചയാക്കുക, ഇതെല്ലാം ആളുകളിൽ ധാരാളം കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ദീനിൽ നിന്നും പുറത്തു പോകുന്ന ഷിർക്കുൻ അക്ബറാണ്. നേർച്ചയിൽ ഷിർക്കുൻ അസ്ഗർ ഇല്ല. ഒരാൾ നേർച്ച, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ച ചെയ്താൽ അത് ദീനിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ പല ആളുകൾക്കും ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. കാരണം നേർച്ച എന്നുള്ളത് ഒരു ഇബാദത്താണ്, അത് അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന കാര്യം പലരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് നേർച്ചയെ കുറിച്ചിട്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട, നമ്മളും പഠിക്കേണ്ട കാര്യമാണ്. നേർച്ച ഇബാദത്താണ് എന്നുള്ളത് രണ്ടു രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു വിഷയവും അത് ഷിർക്കാണ് എന്ന് പറയുന്നതിന് മുമ്പ് അത് അള്ളാഹുവിന് കൊടുത്താൽ ഇബാദത്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോഴാണ് അത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുത്താൽ ഷിർക്കാകുന്നത്. അപ്പൊ നേർച്ച എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്നുള്ളത് രണ്ട് നിലക്ക് മനസ്സിലാക്കാം. ഒന്ന്, നേർച്ച ചെയ്യുന്ന വ്യക്തി അവൻ അതിലൂടെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നേർച്ച ചെയ്യുന്നത് ഒരു സാമീപ്യം കിട്ടാൻ വേണ്ടി മാത്രമാണ്, ഭൗതികപരമായ എന്തെങ്കിലും ഒരു കാര്യമല്ല. അവൻ എന്തെങ്കിലും ഒരു ഹൈർ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ അവൻ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഈ രൂപത്തിൽ ആർക്കാണോ അവൻ നേർച്ചയാക്കുന്നത്, അയാളിൽ നിന്നൊരു ഹൈർ പ്രതീക്ഷിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത്. ഇന്ന ഖബറിന്റെ അടുക്കൽ പോയി നേർച്ചയാക്കുക, ഇന്ന സ്ഥലത്ത് പോയി നേർച്ചയാക്കുക, അപ്പോൾ എനിക്ക് കുട്ടിയെ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് സമ്പത്തിൽ വർധനവുണ്ടാകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള ഹൈർ പ്രതീക്ഷിക്കുകയാണ്. അബോധികമായ നിലയിൽ ഇത് അള്ളാഹു തആലയിൽ നിന്ന് മാത്രമേ ഒരാൾക്ക് പറ്റുകയുള്ളൂ. നമ്മൾ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഖൈർ ഒരാളിൽ നിന്ന് കിട്ടുന്ന രൂപത്തിലല്ല ഇത്. ഇത് അബൗദികമായിട്ട് തന്നെ ഒരു ഖൈറാണ് പ്രതീക്ഷിക്കുന്നത് ഈ നേർച്ചയിലൂടെ. അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് ഇതൊരു ഇബാദത്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് സാധാരണ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടൽ കൊണ്ട് ഉണ്ടാകുന്ന സഹായങ്ങളോ അല്ലെങ്കിൽ ആ രൂപത്തിലെ നന്മകളോ ഒന്നുമല്ല ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇത് അബൗദികമായ നിലയിലാണ് ഒരു ഖൈർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ അവൻ ആ നന്മ നേട്ടങ്ങൾ നേടാൻ ഉദ്ദേശിക്കുകയാണ്. രണ്ടാമത്തത് ഇത് ഇബാദത്താണ് എന്ന് തെളിയിക്കുന്നത് അതിനുള്ള ആയത്തുകളാണ് യഥാർത്ഥത്തിൽ ഈ അധ്യായത്തിൽ മുഴുവൻ കൊടുത്തിട്ടുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നേർച്ച നിറവേറ്റണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നേർച്ച ചെയ്യുന്ന ആളുകളെ പുകഴ്ത്തിയതായി കാണാൻ സാധിക്കും. അത് ഏത് രൂപത്തിലാണുള്ളത് ഇൻഷാല്ലാ പറയാം. അതുപോലെ തന്നെ നേർച്ച അള്ളാഹു തആല നിറവേറ്റാൻ കൽപ്പിച്ചിട്ടുണ്ട് അത് നേർച്ച പറഞ്ഞ ചെയ്ത ആളുകൾക്ക്. അപ്പൊ ഇതെല്ലാം തന്നെ അത് ഇബാദത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. കാരണം അള്ളാഹു തആല ഇബാദത്തല്ലാത്തൊരു കാര്യം കൽപ്പിക്കുകയില്ല. അല്ല, അള്ളാഹു കൽപ്പിച്ചതാണ് ഇബാദത്ത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നേർച്ച നിറവേറ്റുന്ന ആളുകളെ പുകഴ്ത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഇബാദത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രൂപത്തിൽ നേർച്ച ചെയ്യുന്ന വ്യക്തിയുടെ പ്രവൃത്തിയിൽ നിന്നും അതുപോലെ തന്നെ അള്ളാഹു തആല നേർച്ചയെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ ആയത്തുകളിൽ നിന്നും അതുപോലെ ഹദീസുകളിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നേർച്ച എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്താണ് അന്നദർ നേർച്ച എന്ന് പറഞ്ഞാൽ? നേർച്ച എന്ന് പറഞ്ഞാൽ ഭാഷയിൽ പല അർത്ഥവും അതിനുണ്ട്. ഒരർത്ഥം പണ്ഡിതന്മാർ പറയുന്നത് തഹ്വീഫ് ഭയപ്പാട് എന്നുള്ളൊരു അർത്ഥത്തിൽ നിന്ന് വരുന്നതാണ്. കാരണം നേർച്ച ചെയ്യുന്ന വ്യക്തി എപ്പോഴും അവനൊരു ഭയപ്പാടുണ്ട്. ഈ ആർക്കാണോ നേർച്ച ചെയ്യുന്നത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാതെ പോരുമോ എന്നുള്ള ഭയപ്പാട് എപ്പോഴും ഉണ്ടാകും. നേർച്ച ആക്കിയ ആൾക്കാർക്ക് എപ്പോഴും ഒരു ഭയപ്പാടാണ്, അത് നേർച്ച വീട്ടാൻ പറ്റുമോ എന്നുള്ള പേടി എപ്പോഴും ഉണ്ടാകും. അപ്പൊ ആ ഒരു വാക്കിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നുണ്ട്. വേറെ ചിലർ ലുഗയിൽ ഭാഷയിൽ പറയുന്നത് നേർച്ച എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വാജിബ് നിർബന്ധം എന്നുള്ള അർത്ഥമുണ്ട്. നമുക്കറിയാം ഒരു സുന്നത്തായ ഒരു കാര്യം നിർബന്ധമാക്കുന്ന കാര്യമാണ് നേർച്ച എന്നുള്ളത്. ഇത് ഭാഷാപരമായിട്ട് തന്നെ അതിന് ആ രൂപത്തിൽ പേടി എന്നും അതുപോലെ നിർബന്ധം എന്നുമെല്ലാം അർത്ഥമുണ്ട്. എന്നാൽ ഷറഇൽ എന്താണ് ഇതിന്റെ അർത്ഥം? ഷറഇൽ അർത്ഥം ഇൽസാമുൽ മുഖല്ലഫ് നഫ്സഹു ഷൈഅൻ ഗൈറ ലാസിമില്ലാ വലം യൂജിബുഹു അലൈഹി ശറ ലാകിന്നഹു യുൽസിമു നഫ്സഹു ബിഹി ബിലഫ്ളിൻ ഇൽസാമുൽ മുഖല്ലഫ് ബിനഫ്സിഹി. മുഖല്ലഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലയുടെ ശറ കൽപ്പിച്ച് ഷറഇന് അതിന് പാത്രമായിട്ടുള്ള പ്രായപൂർത്തി എത്തിയ ഓരോ ബുദ്ധിയുള്ള ആണും പെണ്ണും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ അവർ സ്വന്തത്തെ തന്നെ ഇൽസാം ചെയ്യുകയാണ്, നിർബന്ധിക്കുകയാണ്. ഷൈഅൻ ഗൈറ ലാസിമില്ല, അത് അവനെ അള്ളാഹു കൽപ്പിക്കാത്ത അവനെ നിർബന്ധിക്കാത്ത കാര്യം അവൻ സ്വന്തം തന്നെ അവനെ നിർബന്ധിക്കുകയാണ്. വലം യൂജിബു അലൈഹി ശറ ശറയിൽ വാജിബാണ് എന്ന് പറയാൻ ഒരു തെളിവും അതിനുണ്ടാവുകയില്ല. ശറ അതിനെ നിർബന്ധമാക്കിയിട്ടില്ല. ലാക്കിന്നഹു യുൽസിമു നഫ്സഹു ബിഹി ബിലഫ്ളിൻ, പക്ഷെ അവൻ സ്വന്തത്തോട് തന്നെ അത് നിർബന്ധിക്കുന്നു ബിലഫ്ളിൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രമേ അത് നേർച്ചയാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ലില്ലാഹി അലൈ അൻ അദ്ബഹ ശാത്ത്, എനിക്ക് അള്ളാഹുവിനൊരു ആടിനെ അറുക്കാൻ ഞാൻ എന്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് നിർബന്ധമായി. കാരണം ദീനിൽ അങ്ങനെ ആടിനെ അറുക്കാൻ നിർബന്ധമാക്കിയിട്ടില്ല. ഒരാൾ പറയുകയാണ് ആടിനെ അറുക്കൽ ഞാൻ എന്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നൊരാൾ സ്വന്തത്തിന് പറഞ്ഞാൽ അതൊരു അഖീഖയാകട്ടെ, ഉദ്ഹിയത്താകട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിലാകട്ടെ, അങ്ങനെ അവൻ സ്വന്തത്തിനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ അത് പറയുകയും ചെയ്താൽ അത് എന്തായി തീർന്നു? അത് നേർച്ചയായി തീർന്നു. പക്ഷെ ലഫ്ളിൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാളിങ്ങനെ മനസ്സിൽ കരുതിയത് കൊണ്ട് കാര്യമില്ല, ഞാൻ ഇങ്ങനെ ചെയ്തതിനാൽ ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യും, ഇങ്ങനെ ഒരു ആടിനറക്കും എന്ന് മനസ്സിൽ കരുതിയത് കൊണ്ട് കാര്യമില്ല, അത് നേർച്ച എന്ന് പറയുകയില്ല, അത് മനസ്സിലുള്ള തോന്നലാണ്. മറിച്ച് ഒരാൾ നാവ് കൊണ്ട് പറയുകയാണ്, ഞാൻ എന്റെ ഈ രോഗം മാറിയാൽ ഇന്ന കാര്യം ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അയാൾ നാവ് കൊണ്ട് പറയുകയാണ് എങ്കിൽ അതാണ് നേർച്ച എന്ന് പറയുന്നത്. അതൊരാൾ സ്ഥിരമായി ഒരു പ്രവൃത്തി പ്രവർത്തിക്കുന്നത് കൊണ്ടത് നേർച്ചയല്ല. ഇപ്പൊ നമ്മൾ സ്ഥിരമായി സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ സ്വന്തത്തെ നിർബന്ധിച്ചത് പോലെയാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഒഴിവാക്കുന്നില്ല, അത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണ്. ചിലപ്പോൾ സ്ഥിരമായി അതുപോലെ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന ആളുകൾ ഉണ്ടാകും, അത് നിർബന്ധമല്ല, പക്ഷെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നുണ്ട്. അതൊരിക്കലും അത് എന്തല്ല, അത് നിർബന്ധമാണ് എന്ന് അറിയിക്കുന്നില്ല. കാരണം നമ്മൾ ആ നിയ്യത്തിലല്ല അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രവൃത്തി ധാരാളമായി ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് നേർച്ചയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറിച്ച് അള്ളാഹു സുന്നത്താക്കിയ കാര്യം ഞാനത് നിർബന്ധമായി ചെയ്യും എന്നൊരാൾ പ്രഖ്യാപിക്കണം, നാവ് കൊണ്ട് പറയണം. അപ്പോഴാണത് നേർച്ചയായി പരിഗണിക്കപ്പെടുന്നത്. അപ്പോഴാണ് പിന്നെ നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇനി പറയാൻ പോകുന്ന ഹുക്കുമുകൾ അതിന് വരുന്നത്. ഇനി പണ്ഡിതന്മാർ ആർക്കാണ് നേർച്ച കൊടുക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നേർച്ചയെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്ന്, നദ്റുൻ ലില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിനുള്ള നേർച്ച, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയും. രണ്ട്, നദ്റുൻ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്ത ആളുകൾക്കുള്ള നേർച്ച. അപ്പൊ നേർച്ച കൊടുക്കപ്പെടുന്നത് ഒന്നുകിൽ അള്ളാഹുവിനായിരിക്കും അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്കായിരിക്കും. ഇങ്ങനെ രണ്ട് അതിനുള്ള വിഭജനം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ വ്യക്തിയുടെ നദർ പറയുന്ന വ്യക്തിയുടെ ലഫ്ലിന്റെ അടിസ്ഥാനത്തിൽ ആരാണോ നേർച്ച കഴിക്കുന്നത്, അയാൾ എന്താണോ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതും രണ്ട് തരത്തിലുള്ള നേർച്ചയുണ്ട്. ഒന്ന് നദറു തബറുർ. നദറു തബറുർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നിരുപാധികമായി പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും, ഞാൻ അള്ളാഹുവിന് ഈ ആഴ്ച രണ്ട് ദിവസം നോമ്പ് അള്ളാഹുവിന് വേണ്ടി ഞാൻ എടുക്കും എന്നൊരാൾ നിർബന്ധമാക്കി പറയുകയാണ്. അയാൾ അതിന് പകരമായി ഒന്നും പറയുന്നില്ല, എന്റെ ജോലി ശരിയായാൽ അല്ലെങ്കിൽ എന്റെ രോഗം മാറിയാൽ അല്ലെങ്കിൽ എനിക്ക് സമ്പത്തിൽ എന്തെങ്കിലുമൊക്കെ വർധനവുണ്ടായാൽ, ഇങ്ങനെ ഒരു കാര്യവുമായി കൂട്ടിക്കിട്ടുന്നില്ല. അയാൾ സ്വന്തം നിരുപാധികമായി ഇങ്ങനെ പറയുകയാണ്, ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം ഞാൻ മൂന്ന് നോമ്പ് അള്ളാഹുവിന് എടുക്കും എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിനെ നദറു തബറുർ എന്നാണ് പറയുന്നത്. അത് അത് മുഖേന അള്ളാഹുവിലേക്ക് അടുക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നും അവന് അതിന് കൂടെ കിട്ടണമെന്നോ അല്ലെങ്കിൽ ഉള്ള ഷർറ് നീങ്ങിപ്പോകണമെന്നോ എന്നുദ്ദേശിക്കുന്നില്ല. രണ്ടാമത്തത് നദറുൻ മുഖയ്യദ്, ഒരു കാര്യവുമായി ബന്ധിപ്പിച്ചിട്ടാണ് പറയുക. അതിന് ചില പണ്ഡിതന്മാർ നദറുൽ ജസ, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതിന്റെ പ്രതിഫലമായിട്ടുള്ള നദർ നേർച്ച, വേറെ ചിലയാർ നദറുൽ മുഖാബല അല്ലെങ്കിൽ നദറുൽ മുആവള, പകരം നേർച്ച, ഒരു കാര്യത്തിന് പകരമായിട്ട് ഉള്ള നേർച്ച എന്നെല്ലാം പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് ഇതുപോലെയാണ്. ഇപ്പൊ ഒരാൾക്ക് നല്ല രോഗമുണ്ട് അല്ലെങ്കിൽ ഒരാളുടെ കുടുംബക്കാർക്ക് രോഗമുണ്ട്, അപ്പൊ പറയണം എന്റെ ഉമ്മയുടെ ഈ രോഗം മാറിയാൽ ഞാൻ ഒരു മാസം നോമ്പെടുക്കും, അല്ലെങ്കിൽ എന്റെ ഈ രോഗം മാറിയാൽ ഞാൻ ഒരു മാസം നോമ്പെടുക്കും. ഒരാൾ ഒരുപാട് കാലമായി ജോലി അന്വേഷിച്ച് കിട്ടുന്നില്ല, അപ്പൊ അവൻ പറയാൻ എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ ഒരു മാസം നോമ്പെടുക്കും, അല്ലെങ്കിൽ ഇത്ര രൂപ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി ബന്ധപ്പെടുത്തു പറയുന്നതിനാണ് നദറുൽ ജസ അല്ലെങ്കിൽ നദറുൽ മുഖയ്യദ് എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ അഹ്കാമുകൾ ഇൻഷാല്ലാ പറയും. ഈ രൂപത്തിൽ നമ്മൾ പറയുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് നദറുകളുണ്ട്, നദറു തബറുർ, നദറുൽ മുഖയ്യദ്. ഇനി ഇതിന്റെ വിധിയാണ്, നേർച്ചയുടെ വിധി എന്താണ് എന്നാണ്. നേർച്ച എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണോ, അതല്ല എന്താണ് അതിന്റെ വിധി എന്നുള്ളതാണ്. അതിൽ പണ്ഡിതന്മാർ പറയുന്നത്, അതിന്റെ ഒന്നാമത്തെ വിധി പറയുന്നത്, ആർക്കാണ് നേർച്ച എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം നേർച്ചയുടെ പ്രധാനപ്പെട്ട രണ്ട് വിധികൾ മാറി വരുന്നത്. അങ്ങനെയാണ്, അള്ളാഹു തആലക്കാണ് നീ നേർച്ച നടത്തിയത് എങ്കിൽ അത് പൂർത്തിയാക്കുക എന്നുള്ളത് തൗഹീദിന്റെ ഭാഗമാണ്, അത് ഇബാദത്തുമാണ്. കാരണം അത് ഇബാദത്താണ്, അള്ളാഹു തആലക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇബാദത്തായിരിക്കും. അപ്പൊ നേർച്ചയാക്കിയത് അള്ളാഹുവിനാണ് എങ്കിൽ അത് പൂർത്തിയാക്കണം, അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇനി നേർച്ചയാക്കിയത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ആണെങ്കിൽ അതിന്റെ വിധി അത് ഷിർക്കാണ്, അത് ഹറാമാണ്, അത് ഷിർക്കായ കാര്യമാണ്, ഏറ്റവും വലിയ അക്രമമാണ് അത്. ഇതാണ് ഇതിന്റെ വിധി പറയാനുള്ളത്. അള്ളാഹുവിനാണ് എങ്കിൽ അത് പൂർത്തിയാക്കണം, അത് തൗഹീദിന്റെ ഭാഗമാണ്. അള്ളാഹു അല്ലാത്ത ആളുകൾക്കാണ് എങ്കിൽ അത് പൂർത്തിയാക്കാൻ പാടില്ല, അത് ഷിർക്കാണ്. ഇനി രണ്ടാമത്തേത്, നേർച്ചയിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നതിന്റെ വിധി എന്താണ്, നേർച്ചയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും ധാരാളം അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി അവർ പറഞ്ഞത്, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ആയാൽ എന്റെ രോഗം മാറിയാൽ ഞാൻ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി കിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞ് നേർച്ചയാക്കുന്നത് മക്രൂഹാണ്, കറാഹത്താണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതാണ് പറയുന്നത്. എന്നാൽ അതല്ലാതെ ആദ്യം പറഞ്ഞതുപോലെ ഈ മാസം ഞാനൊരു രണ്ട് നോമ്പെടുക്കും, അല്ലെങ്കിൽ ഈ ആഴ്ച ഞാനൊരു രണ്ട് നോമ്പെടുക്കും, ഇങ്ങനെ പോലെ നദറു തബറുറാണ് ഒരാൾ പറയുന്നത് എങ്കിൽ അത് ജായിസാണ്, അതിൽ കറാഹത്തില്ല. കാരണം അയാൾ സ്വന്തത്തിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മാത്രം, അയാൾ മറ്റൊന്നും അതിന് കൂട്ടിക്കെട്ടുന്നില്ല, അത് ജായിസാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാർ മുഴുവൻ നേർച്ചകളും മക്രൂഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കെട്ടി പറയുന്ന ഈ മുഖയ്യദായ നെതറാകട്ടെ, അതല്ല നിരുപാധികമായ നെതറാകട്ടെ, നേർച്ചയാകട്ടെ, എല്ലാം മക്രൂഹാണ് എന്ന് പറഞ്ഞവരുണ്ട്. വേറെ ചിലർ പറഞ്ഞു എല്ലാ നേർച്ചയും ഹറാമാണ്, കറാഹത്തിലല്ല പെടുന്നത്, ഹറാമാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിള്ളാഹുള്ള അദ്ദേഹമൊക്കെ ആ അഭിപ്രായമാണ് ഏറ്റവും ശരിയായത് എന്നാണ് പറയുന്നത്. ജുംഹൂറും ആ അഭിപ്രായത്തിനെതിരാണ്, കറാഹത്താണ് എന്നാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് അത് ഹറാമാണെന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം എന്നാണ്. അതിനൊരുപാട് തെളിവുകൾ പറയുന്നുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർച്ചയെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് യസ്തഖ്രിജുല്ലാഹു ബിഹി മിനൽ ബഖീൽ, ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. അള്ളാഹു തആല പിശുക്കന്മാരുടെ സമ്പത്ത് അതിലൂടെ പുറത്തു കൊണ്ടുവരും. കാരണം സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ ചെലവഴിക്കാത്ത ആളായിരിക്കും, ഇങ്ങനെ നേർച്ച വെച്ചിട്ട് അവസാനം അവൻ എന്ത് ചെയ്യും, അത് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, അതൊരു പിശുക്കന്മാരുടെ സ്വഭാവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി അവിടുന്ന് വിലക്കിയതായിട്ട് തന്നെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ലാ തൻദിറു, നിങ്ങൾ നേർച്ചയാക്കരുത്, ഫഇന്ന നദ്ര ലാ യുഗ്നി മിനൽ ഖദരി ശൈആ, കാരണം അള്ളാഹു നേരത്തെ കണക്കാക്കിയ ഖദറിന് ഒരു മാറ്റവും ഈ നേർച്ച കൊണ്ട് ഉണ്ടാക്കുന്നില്ല. എന്നാൽ നമ്മൾ ദുആ കൊണ്ട് നമുക്കോട് പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നേർച്ചയാക്കിയത് കൊണ്ട് അള്ളാഹുവിന്റെ ഖദർ ഒന്നും മാറാൻ പോകുന്നില്ല, അതൊന്നും പ്രതീക്ഷിച്ചിട്ട് ആരും നേർച്ചയാക്കണ്ട. വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, അത് പിശുക്കന്റെ സമ്പത്ത് ചെലവഴിക്കപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ്. അതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് നിന്റെ രോഗം മാറാനോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ജോലി കിട്ടാനോ ഒന്നും പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് അള്ളാഹു അത് പരിഗണിച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് ഒരു ഖൈറുണ്ടാക്കി തരുമെന്നോ ഷർറ് തടയുമെന്നോ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഹദീസുകളിൽ അവിടുന്ന് വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വിലക്കിന്റെ അടിസ്ഥാനം അത് ഹറാമാണ് എന്നുള്ളതാണ്. ഒരു കാര്യം അവിടുന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് അത് കുഴപ്പമില്ല എന്ന് പറയുന്ന മറ്റു തെളിവുകൾ വേണം. അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഒരാൾ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് ഹറാമായ കാര്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് വേറൊരു കാരണവുമായി പറഞ്ഞത് ഷറഇന്റെ അടിസ്ഥാന താല്പര്യങ്ങൾക്കെതിരുമാണ് നേർച്ച എന്ന് പറയുന്നത്. കാരണം എന്തൊക്കെ അടിമ നിർബന്ധമായി ചെയ്യണം, എന്തൊക്കെ നിർബന്ധമായി ചെയ്യേണ്ടതില്ല എന്നത് അള്ളാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അയാൾ സ്വന്തത്തെ പ്രയാസത്തിൽ ഏർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നേർച്ച ചെയ്ത പല ആളുകളും പിന്നീട് ആ പ്രയാസം പറയുകയും അതിൽ ഖേദിക്കുകയും ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ഒരുപാട് നേർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കിയാൽ നമുക്കത് കാണാം. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ നേർച്ച ചെയ്തു, പിന്നെ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം, അങ്ങനെ നേർച്ചയാക്കി അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, എന്താണ് ഇതിന് പരിഹാരം, ഇതിങ്ങനെ ധാരാളമായി ചോദിക്കുന്നതായി കാണാൻ സാധിക്കും. അത് അള്ളാഹു ഷറാക്കാത്ത കാര്യം ഏറ്റെടുത്താനുള്ള പ്രയാസം അതാണ്. അള്ളാഹു നിർബന്ധമാക്കാത്ത കാര്യം നിർബന്ധം ഒരാൾ സ്വന്തമായി ആക്കിയാൽ അതുകൊണ്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ കാരണങ്ങളെല്ലാം നിരത്തിക്കൊണ്ട് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിള്ളാഹുള്ള അദ്ദേഹം പറയുന്നത് നേർച്ച എന്നുള്ളത് അത് അസ്ലി ഹറാമാണ് എന്നുള്ളതാണ്. എന്നാൽ ഭൂരിഭാഗവും അത് കറാഹത്താണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടിലൊന്ന്, രണ്ടിന്റെയും ഇടയിലാണ്, ഒന്നുകിൽ കറാഹത്താണ് അല്ലെങ്കിൽ ഹറാമാണ്. അതല്ലാതെ ഒരു സുന്നത്തല്ല, അത് പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു കാര്യമേ അല്ല നേർച്ച എന്നുള്ളത്. അതിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ശരി, ഒരാൾ നേർച്ചയാക്കി, അപ്പോൾ അയാൾക്ക് പിന്നെയും ചോദ്യം ഉണ്ടോ, ഞാൻ നേർച്ചയാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം എല്ലാവരും കേൾക്കണം എന്നില്ല, ഇനിയും ഇതൊന്നും കേൾക്കാതെ വീണ്ടും ഇതിനു ശേഷവും ആളുകൾ പലരും നേർച്ചയാക്കും, എന്നിട്ട് അവർ ചോദിക്കും. അപ്പൊ അവർക്ക് അതിനുള്ള മറുപടി വേണം. അപ്പൊ ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ വിധി എന്നുള്ളതാണ്, അത് പൂർത്തിയാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അപ്പൊ അതിനു മുമ്പ് പണ്ഡിതന്മാർ നേർച്ചയെ പല തരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നേർച്ച പല അക്സാമുകളുണ്ട്, പല ഇനങ്ങളുണ്ട്. എല്ലാ നേർച്ചക്കും ഒരൊറ്റ വിധിയല്ല, എല്ലാ നേർച്ചയും പൂർത്തിയാക്കണമെന്നോ ഒരു നേർച്ചയും പൂർത്തിയാക്കേണ്ടതില്ല എന്നോ അല്ല, അത് നേർച്ചയുടെ ഇനങ്ങൾക്കനുസരിച്ചിട്ട് അത് പൂർത്തിയാക്കണമോ വേണ്ടേ എന്നുള്ളത് മാറും. അങ്ങനെ ധാരാളം ഇനങ്ങളായി നേർച്ചയെ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് അന്നദ്റുൽ മുത്തലഖ്, നിരുപാധികമായിട്ടുള്ള നേർച്ച. എന്താണ് നിരുപാധികമായിട്ടുള്ള നേർച്ച? എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ളത് ആ നേർച്ചയിൽ പറയൂല. ഇങ്ങനെ പറയും, എന്റെ രോഗം മാറിയാൽ അള്ളാഹു ഞാൻ നേർച്ചയാക്കുന്നു എന്ന് പറയും, ഞാൻ എന്റെ മേൽ ഒരു നേർച്ച നിർബന്ധമാക്കുന്നു എന്നവൻ പറയും. എന്ത് നേർച്ചയാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നോമ്പെടുക്കോ, പൈസ ദാനം ചെയ്യുമോ, അല്ലെങ്കിൽ ആ രൂപത്തിൽ ആർക്കെങ്കിലും സഹായം ചെയ്യുമോ, ഒന്നും പറഞ്ഞിട്ടില്ല. നേർച്ച എന്ത് നേർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഭക്ഷണം കൊടുക്കുമോ, ഒന്നും അവൻ പറഞ്ഞിട്ടില്ല. വെറുതെ പറഞ്ഞു എന്റെ ഈ കാര്യം മാറിയാൽ, അല്ലെങ്കിൽ ഇനി അങ്ങനെ കാരണവുമായി ബന്ധപ്പെടുത്തിയിട്ടൊന്നുമില്ല, ഞാൻ ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിന് ഒരു കാര്യം നേർച്ചയാക്കുകയാണ് എന്ന് മാത്രം പറയുകയാണ്. അതിനെ പണ്ഡിതന്മാർ പറയുന്ന നദുറുൽ മുത്തലഖ് എന്നാണ്, നിരുപാധികമായിട്ടുള്ള നേർച്ച എന്നാണ്. അത് വീട്ടാൻ കഴിയൂല, കാരണം എന്താണ് നേർച്ച എന്നാണ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് വീട്ടുക എന്നുള്ളത് കഴിയില്ല. പക്ഷെ ഒരാൾ നേർച്ചയായിക്കഴിഞ്ഞാൽ അവൻ എന്തോ സ്വന്തത്തെ നിർബന്ധമാക്കി. അപ്പൊ അതിന് അവന് പകരമായിട്ടുള്ളത് കഫാറത്തു യമീനാണ്. ഒരാൾ ഒരു കാര്യം ശബദം ചെയ്തു കഴിഞ്ഞാൽ, സത്യം ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ലംഘിച്ചാലുള്ള പരിഹാരമുണ്ട്. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. കാരണം ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, കഫാറത്തു നദ്രി കഫാറത്തു യമീനിൻ, നേർച്ചയുടെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഇത് വാഗ്ദാന ലംഘനം, അതുപോലെ എന്തെങ്കിലുമൊക്കെ സത്യം ചെയ്ത് ലംഘിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള പ്രായശ്ചിത്തത്തിന്റെ പ്രായശ്ചിത്തം തന്നെയാണ്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതെന്താണ് ചെയ്യേണ്ടത്? ഒരാള് ഒരു കാര്യം സത്യം ചെയ്ത് ഇങ്ങനെ ചെയ്യാം, വല്ലാഹി ഞാൻ അങ്ങനെ ചെയ്യാം, വല്ലാഹി ഇങ്ങനെ ചെയ്യാം എന്ന് സത്യം ചെയ്ത് പറഞ്ഞു, അയാൾക്ക് പിന്നീട് അത് ലംഘിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രായശ്ചിത്തം? അതിന്റെ പ്രായശ്ചിത്തം ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അത് ഇന്ന് അതിന് സാധ്യമല്ല. അതിന് സാധിക്കുന്നില്ലെങ്കിൽ 10 സാധുക്കളെ ഭക്ഷിപ്പിക്കണം. ഇത് ഖുർആനിലെ നസ്സായിട്ട് വന്ന ആയത്താണ്. അല്ലെങ്കിൽ 10 പേർക്ക് വസ്ത്രം കൊടുക്കണം. 10 പേർക്ക് വസ്ത്രം കൊടുക്കണം. 10 ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. അല്ലെങ്കിൽ 10 വസ്ത്രം അവർക്ക് വാങ്ങിക്കൊടുക്കുക, പൂർണ്ണമായി ധരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. ഇത് മൂന്നും അവന് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇനി അത് മൂന്നും അവന് സാധിച്ചിട്ടില്ല എങ്കിലാണ് അവൻ 3 ദിവസം നോമ്പെടുക്കേണ്ടത്. ചില ആളുകൾ വേഗം 3 ദിവസം നോമ്പെടുത്താൽ മതി എന്നാണ് വിചാരിക്കുന്നത്. അല്ല, അങ്ങനല്ല. ആദ്യം ഇത് ചെയ്യണം. അടിമയെ ഇപ്പൊ നമുക്ക് മോചിപ്പിക്കാൻ പറ്റൂല, ഇവിടെ അടിമ ഇല്ല. ഈ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതും അതുപോലെ തന്നെ അവന് വസ്ത്രം കൊടുക്കുന്നതുമായ കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് ഒരാൾക്ക് സാധിക്കുന്നില്ല. ഈ പറയുന്ന രൂപത്തിൽ കഫാറത്തു യമീൻ ഉണ്ടുതാനും സാമ്പത്തികമായി കഴിവുമില്ലെങ്കിൽ പിന്നീട് അവൻ 3 ദിവസം നോമ്പെടുത്താൽ അത് മതിയായതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരുപാധികമായി എന്താണ് അവൻ നേർച്ചയാക്കിയത് എന്ന് പറയാതെ ഒരാൾ നേർച്ചയാക്കിയാൽ അതിനുള്ള പ്രായശ്ചിത്തം കഫാറത്തു യമീനാണ്. ഈ പറഞ്ഞ നേർച്ചയുടെ പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് നദ്റു ത്വാഅ വഹുവ അൻ തൻസിറ ത്വാഅതൻ ലില്ലാ, അള്ളാഹുവിന് എന്തെങ്കിലുമൊക്കെ ഒരു ത്വാഅത്ത് പുണ്യം ചെയ്യുമെന്നാണ് നേർച്ച. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഞാനൊരു നോമ്പെടുക്കാൻ നേർച്ചയാക്കുന്നു, അല്ലെങ്കിൽ ഒരു 10,000 രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഞാൻ നേർച്ചയാക്കുന്നു, മസ്ജിദിന് കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കുന്നു. ആ രൂപത്തിൽ ഒരാൾ നേർച്ചയാക്കിയാൽ അത് അവൻ ഈ കാരണം ബന്ധിപ്പിച്ചിട്ട് പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി, എന്റെ രോഗം മാറിയാൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒരു നോമ്പെടുക്കും, അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നോമ്പെടുക്കും എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നോറ്റുവീട്ടൽ നിർബന്ധമായി വാജിബായി. നമ്മളിതിന് ഹുക്കുമ് നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. പക്ഷെ ഒരാൾ ചെയ്താൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് നോറ്റുവീട്ടൽ നിർബന്ധ ബാധ്യതയായി. പിന്നീട് അവൻ അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവന്റെ വലികൾക്ക് അത് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഒരാൾ പറയാണ്, ഞാൻ മസ്ജിദിന് വേണ്ടി ഒരു 10,000 റുപ്യ കൊടുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു. അയാൾ അത് വീട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അയാളുടെ അനന്തര സ്വത്ത് അത് വീതിക്കുന്നതിന് മുമ്പ്, അയാൾക്ക് വല്ല വസീയത്തും ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിന് മുമ്പ് അയാളുടെ കടമായിട്ടാണ് ഈ നേർച്ച പരിഗണിക്കുക. അയാൾ 10,000 റുപ്യ മസ്ജിദിന് അത് മാറ്റിവെച്ചിട്ട് പിന്നീട് അനന്തര സ്വത്ത് പോലും ഭാഗിച്ചെടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായും നോറ്റുവിട്ടുക, അത് പാലിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് പാലിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുൽ കുറ്റക്കാരനാകും. അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം വീഴ്ച വരുത്തിയാൽ എന്തായിരിക്കുമോ ശിക്ഷ കിട്ടുക, അത് കുറ്റക്കാരനായിത്തീരും. എന്നാൽ ഇങ്ങനെ ചെയ്ത ഒരു വ്യക്തിക്ക് തന്നെ പിന്നീട് എന്ത് സംഭവിക്കാം? അജിസ് സംഭവിക്കാം, അശക്തത സംഭവിക്കാം. ഒന്നുകിൽ ആ ചെയ്തപ്പോ തന്നെ അത് നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ കുറച്ചു കാലം ചെയ്തിട്ട് പിന്നീട് നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥ, രണ്ടും ഉണ്ടാകാം. രണ്ടിനും ഉദാഹരണം പറയാം. ഒന്നാമത് ഇതുപോലെ ഒരു പുണ്യം ഒരാൾ നേർച്ചയാക്കി, എന്നിട്ട് അയാൾക്ക് ഉടൻ തന്നെ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഉദാഹരണത്തിന് ഒരാൾ പറഞ്ഞു, അയാളുടെ വീട്ടിലൊരു ആടുണ്ട്, ഈ ആടിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നേർച്ചയാക്കി, ഇത് സാധുക്കൾക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കി കൊടുക്കുകയാണ് എന്നൊരാൾ നിയ്യത്താക്കി. പിറ്റേന്ന് രാവിലെ ആട് ചത്തുപോയി, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ആടിനെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയി, എന്ത് ചെയ്യും? അയാളത് നിർബന്ധമായും വീട്ടേണ്ട അവസ്ഥയാണുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ ഒരാൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? അത് വീട്ടാൻ സാധിക്കുകയില്ല, കാരണം ആടിന് ആൾ കൊണ്ടുപോയി, ഈ ആടിനെയാണ് അയാൾ നേർച്ചയാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം വരും. അപ്പൊ അങ്ങനെ വിഷയം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കഫാറത്തു യമീൻ ചെയ്താൽ മതി. കാരണം ആ ആടിനെയാണ് ആക്കിയത്, ഏതെങ്കിലും ഒരു ആടെന്നല്ല പറഞ്ഞത്, ആ വീട്ടിലുള്ള ഒരു ആടിനെയാണ് പറഞ്ഞത്, ഇതിന് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നേർച്ചയാക്കും. അത് മരിച്ചുപോയാൽ അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ പിന്നീട് അയാൾക്കത് വീട്ടാൻ സാധിക്കുകയില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കഫാറത്തുൽ യമീനിന്റെ പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്. അടിമയെ മോചിപ്പിക്കുക, 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 10 ആളുകൾക്ക് വസ്ത്രം കൊടുക്കുക. ഇതിന് മൂന്നും ഏതെങ്കിലും ഒന്നും സാധിച്ചിട്ടില്ല എങ്കിൽ അവൻ 3 ദിവസം നോമ്പെടുക്കുക എന്നുള്ളതാണ്. ഇത് അപ്പൊ തന്നെ സംഭവിക്കാവുന്ന കാര്യമാണ്. ഇനി അതുപോലെ തന്നെ പിന്നീട് അജിദ് അശക്തത വരുന്ന കാര്യമുണ്ട്. ഇതേപോലെ നേർച്ചയാക്കിയിട്ട് പിന്നീട് വരിക, ഏതുപോലെ ഒരാൾ പറഞ്ഞു ഞാൻ എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുക്കും, നിർബന്ധമാണ്, അതങ്ങനെ അയാൾ സ്ഥിരമായി പാലിച്ചു പോകുകയാണ്, അങ്ങനെ എല്ലാ മാസവും 3 ദിവസം നോമ്പ് അയാൾ നിർബന്ധമെന്നുള്ള നിലക്ക് തന്നെ അയാൾ എടുക്കും. എന്ത് കാരണം ഉണ്ടെങ്കിൽ അത് എടുക്കും. അത് ആദ്യമൊക്കെ എളുപ്പമായിരിക്കും, ചിലപ്പോൾ പ്രായമാകുന്ന സമയത്ത് അയാൾക്കൊരു പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ചിലപ്പോൾ 3 ദിവസം ആയിരിക്കില്ല, 1 ദിവസം നോമ്പെടുത്താൽ 1 ദിവസം ഞാൻ നോമ്പ് ഉണ്ടാവില്ല, അഥവാ സിയാമു ദാവൂദ് എന്ന് പറയുന്ന ഏറ്റവും അഫ്ളലായിട്ടുള്ള നോമ്പ് അതൊരാൾ എടുക്കാൻ നേർച്ചയാക്കിയാൽ പിന്നെ നിർബന്ധമായി ഇന്ന് നോമ്പെടുത്താൽ നാളെ നോമ്പില്ല, മറ്റന്നാൾ നിർത്തി നോമ്പെടുക്കേണ്ടി വരും. അങ്ങനെ ചിലപ്പോൾ ഒരുപാട് കാലം പറ്റും, യുവത്വത്തിലൊക്കെ പറ്റും. പക്ഷെ പ്രായമായാൽ പിന്നീട് ചിലപ്പോൾ അത് പറ്റാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴും ഇത് തന്നെയാണ് കഫാറത്തുൽ യമീൻ. ഇനി എനിക്കത് സാധിക്കുന്നില്ല എന്ന് കണ്ടാൽ കഫാറത്തുൽ യമീൻ ചെയ്യുക. ഇതാണുള്ളത്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മൻ നദറ നദ്റൻ, ആരെങ്കിലും ഒരു നേർച്ച നേർന്നു, ലാ യുതീഖുഹു, എന്നിട്ട് അവനത് സാധിക്കുന്നില്ല, ഫല്യുകഫിർ കഫാറത്ത യമീൻ, അവൻ കഫാറത്ത് യമീൻ പ്രായശ്ചിത്തമായി ചെയ്യട്ടെ. കഫാറത്ത് യമീൻ എന്ന് പറയുമ്പോൾ ആ കാര്യം ഓർമ്മ വേണം. ഇത് ഇബ്നു ഹജർ സഹീഹ് ആക്കിയിട്ടുള്ള ഒരു ഇബ്നു അബ്ബാസിൽ മൗഖൂഫായിട്ടുള്ള ഹദീസ് അല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള കാര്യമായിട്ട് പരിഗണിക്കാം. കാരണം അത് ദീനിന്റെ ഒരു വിഷയമാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒന്നാമതായി പറഞ്ഞത് നിരുപാധികമായ നേർച്ച, അതിന് കഫാറത്ത് യമീൻ മാത്രമേ ഉള്ളൂ, കാരണം എന്താണ് നേർച്ചയാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത് അള്ളാഹുവിന് പുണ്യം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ നേർച്ച, അത് നിറവേറ്റൽ നിർബന്ധമാണ്. അതിനെന്തെങ്കിലുമൊക്കെ അപ്പോൾ തന്നെ വന്നാലും ശരി, പിന്നീട് വന്നാലും ശരി, സാധിക്കാതെ വന്നാൽ കഫാറത്ത് യമീൻ ചെയ്യണം. മൂന്നാമത്തെ രീതിയിലുള്ള നേർച്ച എന്ന് പറഞ്ഞാൽ, അത് അവന് ഉടമസ്ഥതയിൽ ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞിട്ട് നേർച്ചയാക്കുകയാണ്. ഏതുപോലെ ഒരാൾ പറയുകയാണ്, എനിക്ക് എന്റെ ഈ രോഗം മാറിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ അയൽവാസിയുടെ വീട് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലുമൊക്കെ വാഹനം അത് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരാൾ പറയുകയാണ്. അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ തന്നെയുള്ള വീടായിരിക്കും, അല്ലെങ്കിൽ വീട് സ്വന്തം വീടായിരിക്കും, താമസിക്കുന്ന വീടായിരിക്കും, പക്ഷെ അയാളുടെ അധീനതയിലൊന്നും ആയിരിക്കില്ല. അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും, അയാൾക്ക് അങ്ങനെ ഉക്കാൻ പറ്റൂല. അയാൾ അവിടെ താമസിക്കുന്ന ഒരാൾ മാത്രമാണ്. അയാൾ അങ്ങനെ പറയുകയാണെങ്കിലോ അയാൾക്ക് അതൊരിക്കലും വീട്ടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വീട്ടുക എന്നുള്ളത് സാധിക്കാത്ത കാര്യമാണ്, കാരണം വേറൊരുത്തന്റെ കാര്യമാണ്, അത് സാധിക്കാത്ത കാര്യമാണ്. എന്നാൽ ഇങ്ങനെ ചെയ്ത ആളുകൾ അയാൾ നേർച്ച അതിന് പകരമായി മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, കഫാറത്തുൽ യമീൻ മറ്റുമോ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ കഫാറത്തുൽ യമീൻ ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അയാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നേർച്ച ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്ന കാര്യം നടന്നാൽ എന്റെ വീട് വിൽക്കും, യഥാർത്ഥത്തിൽ വീട് അയാളുടെ ഉടമസ്ഥതയിലല്ല, അയാൾക്ക് വിൽക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ എന്റെ അയാൾ ഉപയോഗിക്കുന്ന കാറ് വിൽക്കും, ചിലപ്പോൾ കാറ് വേറെ ആയിരുന്നെങ്കിലും ഉടമസ്ഥതയിലുള്ളതായിരിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, കഫാറത്തുൽ യമീൻ വേണോ വേണ്ടേ എന്നുള്ളത്. ഷെയ്ഖ് സുലൈമാൻ റഹീലി ഹഫിള്ളാഹുള്ള അദ്ദേഹം പറയുന്നത് കഫാറത്തുൽ യമീൻ അവിടെയും വേണം എന്നുള്ളതാണ്. കാരണം അത് നേർച്ചയായിട്ടുണ്ട്, പക്ഷെ അത് വീട്ടാൻ പറ്റുന്നില്ല എന്നുള്ളൂ, നിർബന്ധമായും വീട്ടാൻ പറ്റുകയില്ല. അതുകൊണ്ട് കഫാറത്തുൽ യമീൻ അത് വേണം. അതുപോലെ തന്നെയാണ് നദറുൽ മഅസിയ, ഒരു തിന്മ ഒരാൾ നേർച്ചയാക്കുക, അവിടെയും വീട്ടാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വീട്ടാൻ പാടില്ല, ഒന്നാമത്തത് വീട്ടാൻ പറ്റാത്തതാണെങ്കിൽ ഇവിടെ വീട്ടാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ്, എനിക്ക് ഞാൻ പരീക്ഷയിൽ പാസ്സായാൽ ഞാൻ ഇന്ന മക്കാമിൽ പോയിട്ട് അവിടെ പൈസ കൊടുക്കും, അത് ഹറാമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അല്ലെങ്കിൽ എന്റെ രോഗം ഇന്ന് മാറിക്കഴിഞ്ഞാൽ ആ കബറിന്റെ അടുക്കൽ പോയി ഞാൻ ഒരു ആടിനെ അറുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരാൾ നേർച്ചയാക്കിയാൽ അത് ഹറാമായ കാര്യമാണ്, അത് നിറവേറ്റപ്പെടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നദർ അയ്യസി അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കാൻ നേർച്ചയാക്കിയാൽ, ഫലാ യഅസി, അവൻ അള്ളാഹുവിനെ അപ്പോൾ ധിക്കരിക്കാൻ പാടില്ല. അങ്ങനെ നേർച്ചയാക്കി എന്ന് വിചാരിച്ച്, നിർബന്ധമായി എന്ന് വിചാരിച്ച് അത് പൂർത്തീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവിലില്ലാത്ത ഒരു കാര്യം ഒരാൾ നേർച്ചയാക്കിയാലും അല്ലെങ്കിൽ ഒരു തിന്മ ഒരാൾ നേർച്ചയാക്കിയാലും ഈ രണ്ട് സന്ദർഭത്തിലും നേർച്ച നിറവേറ്റാൻ പാടില്ല. മറിച്ച് അതിന് പകരമായി എന്തെങ്കിലും കൊടുക്കണമോ, അതിലുള്ള മക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പറയുന്നത് അപ്പോൾ കഫാറത്തുൽ യമീനിന്റെ നേർച്ച നിറവേറ്റണം എന്നതാണ്. ഒരു ഹദീസാണ് അതിന് തെളിവായിട്ട് പറയുന്നത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ വ്യത്യാസം വന്നത്. ഇത് സഹീഹാണോ അല്ല ദഈഫാണോ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ദഈഫാണെന്ന് പറയുന്നവർ പറയുന്നു അത് പ്രത്യേകമായി സ്ഥിരപ്പെടാത്തതുകൊണ്ട് ഒന്നും ചെയ്യേണ്ടതില്ല ഈ രണ്ട് കൂട്ടർ. ഇത് സഹീഹാണെന്ന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള സഹീഹാക്കിയിട്ടുണ്ട്. സഹീഹാണെന്ന് പറയുന്നവർ പറയുന്നു അവർ കഫാറത്തുൽ യമീൻ പ്രായശ്ചിത്തം അത് കൊടുക്കണം. ആ ഹദീസ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന്നദ്റു നദ്റാൻ, നേർച്ച രണ്ട് രൂപത്തിലുണ്ട്. ഫമാ കാന മിൻ നദ്റിൻ ഫീ ത്വാഅത്തില്ലാ ഫദാലിക ലില്ലാ, ആരെങ്കിലും അള്ളാഹുവിന് ഒരു കാര്യം നേർച്ചയാക്കിയാൽ അത് അള്ളാഹുവിനുള്ളതാണ്. വഫീഹി അൽ വഫാ, അതിനവൻ പാലിക്കേണ്ടതുണ്ട്. വമാ കാന മിൻ നദ്റിൻ ഫീ മഅസിയത്തില്ലാ, ആരെങ്കിലും അള്ളാഹുവിനല്ലാത്ത അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ നേർച്ച ചെയ്താൽ ഫദാലിക ലിശ്ശൈത്താൻ, അത് പിശാചിനുള്ളതാണ്. വല വഫാ ഫീ, അത് പൂർത്തീകരിക്കാൻ പാടില്ല. വയുകഫ്ഫിറുഹു മാ യുകഫ്ഫിറുൽ യമീൻ, അഥവാ ഈ കഫാറത്തുൽ യമീനിന്റെ പ്രായശ്ചിത്തമാണ് അവൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതിന്റെ സിഹത്തുമായി ബന്ധപ്പെട്ട് ഈ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു. അഞ്ചാമത്തെ തരം നേർച്ച നദ്റുൽ മക്രൂഹാണ്, കറാഹത്തായ ഒരു കാര്യം ഒരാൾ നേർച്ചയാക്കുക. അപ്പൊ കറാഹത്തായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ പണ്ഡിതന്മാർ ഉദാഹരണമായി പറയുന്നത് സ്ഥലമുണ്ടായിരിക്കെ തന്നെ ഒരു മസ്ജിദിന്റെ ജമാഅത്ത് നിസ്കാരം രണ്ട് തൂണുകൾക്കിടയിൽ ഒരു സഫ് കെട്ടുക എന്നുള്ളത് കറാഹത്താണ്. ഈ മസ്ജിദിൽ ഇവിടെ തൂണില്ല, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു രണ്ടാമത്തെ സഫിൽ ഒരു തൂണുണ്ട് എന്ന് വിചാരിക്കുക. ആകെ ഒരു ഈ മസ്ജിദിന്റെ ഒരു പകുതി ആളെ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ രണ്ടാമത്തെ സഫ് ഒഴിച്ചു നിർത്തിയിട്ട് വേണം അടുത്ത സഫിലാണ് കെട്ടേണ്ടത്, ആ സഫ് ഒഴിച്ചു നിർത്തുക. എന്നാൽ മസ്ജിദ് നിറയുന്ന സമയത്ത് ജുമാ അതുപോലെ മറ്റു സമയത്ത് അത് പറ്റും, അത് അനുവദനീയമാണ്. അപ്പോൾ കറാഹത്തില്ല, ഒരു ഹാജത്ത് വന്നാൽ കറാഹത്തില്ല. ഒരു ഹാജത്ത് ഒരു ആവശ്യമില്ലാതെ തന്നെ അതിൽ ആളുകൾ നിൽക്കുക എന്നുള്ളത്, അത് ജമാഅത്ത് അങ്ങനെ നിസ്കരിക്കുക എന്നുള്ള ഒരു കറാഹത്തായ കാര്യമാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ അങ്ങനെയുള്ള കറാഹത്തായ ഒരു കാര്യം അത് നേർച്ചയാക്കി കഴിഞ്ഞാൽ അതും അവൻ എന്ത് ചെയ്യേണ്ടതില്ല, അവൻ വീട്ടേണ്ടതില്ല, അവൻ അത് വീട്ടേണ്ടതില്ല. അതാണ് ഏറ്റവും അഫ്ളായിട്ടുള്ളത്. കറാഹത്തായ കാര്യം നമുക്കറിയാം, ചെയ്താൽ കുറ്റമില്ല, പക്ഷെ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. അതുകൊണ്ട് ആ നേർച്ച വീട്ടാതിരിക്കലാണ് അഫ്ളൽ. അത് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഇഷാക്ക് ശേഷം സംസാരിച്ചിരിക്കുക, ഒരാവശ്യവുമില്ലാതെ ഒരു ഹൈറുമില്ലാതെ വെറുതെ സമയം കളയാൻ വേണ്ടി സംസാരിച്ചിരിക്കുക എന്നുള്ളത് അത് കറാഹത്തായ കാര്യമാണ്. ഒരാൾ അങ്ങനെ നേർച്ചയാക്കണം, ഞാൻ ഇഷാക്ക് ശേഷം 12 മണിവരെ ഇന്നാളായിട്ട് സംസാരിക്കും എന്നോ മറ്റോ പറയുകയാണ് എങ്കിൽ അത് വീട്ടാതിരിക്കുകയാണ് ഏറ്റവും അഫ്ളൽ. അയാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കുറ്റം ലഭിക്കുകയില്ല, കാരണം കറാഹത്തായ കാര്യം ചെയ്താൽ കുറ്റം ലഭിക്കുകയില്ല. ഇനി ഒരാൾ അത് ചെയ്യാതെ നിന്നാൽ എന്ത് ചെയ്യണം? ചെയ്യാതെ നിന്നാൽ ഉപേക്ഷിച്ചിട്ട് നേരത്തെ പറഞ്ഞ കഫാറത്തുൽ യമീൻ ചെയ്യണം, കാരണം കറാഹത്തായ ഒരു കാര്യമായതുകൊണ്ട് അയാൾ അത് ഉപേക്ഷിക്കുക, എന്നിട്ട് കഫാറത്തുൽ യമീൻ അത് ചെയ്യുക എന്നതാണ്. ആറാമത്തെ ഇനം എന്ന് പറയുന്നത് നദ്റുൽ മുബാഹ്, ഒരു മുബാഹായ കാര്യം. ഷറയിൽ ഒരു ഇബാദത്തൊന്നും അല്ല, ഒരു വെറുതെ അനുവദിക്കപ്പെട്ട കാര്യമുണ്ട്. മുബാഹായ കാര്യം, നമുക്ക് നമ്മൾ ഇന്ന കാര്യം തിന്നുക, ഇന്ന കാര്യം കുടിക്കുക, ഇന്ന സ്ഥലത്തേക്ക് പോകുക, ഇതൊക്കെ അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. ഹറാമല്ലാത്ത വസ്തുക്കളും സ്ഥലങ്ങളും ഒക്കെ ആണെങ്കിൽ അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. ഇപ്പൊ ഒരാൾ ഞാൻ പറയുകയാണ് ഇന്ന ഒരു ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ കൊടുത്തതൊന്നാണ്, അവിടെ ഞാൻ പോകും എന്നൊരാൾ നേർച്ചയാക്കിയാലോ? അയാൾ നേർച്ച നിറവേറ്റേണ്ട ആവശ്യമില്ല, കാരണം അതൊരു ഇബാദത്തല്ല, ഒരു ഇബാദത്തായ കാര്യമൊന്നുമല്ല അങ്ങോട്ട് പോകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നേർച്ചയില്ല, അത് പാലിക്കേണ്ടതില്ല. ഹദീസിൽ കാണാൻ സാധിക്കും ലാ നദറ ഇല്ലാ ഫീമ യുബ്തഗ ബിഹി വജ്ഹുല്ലാ, അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലല്ലാതെ നേർച്ചയില്ല. വലാ യമീന ഫീ ഖതിഅത്തി റഹീം, ഒരാളൊരു കുടുംബബന്ധം മുറിച്ചാൽ അതിന് പ്രായശ്ചിത്തവുമില്ല. കുടുംബബന്ധം മുറിക്കുമെന്ന് ഒരാൾ സത്യം ചെയ്ത് പറഞ്ഞു, വല്ലാഹി ഞാൻ എന്റെ വാപ്പയായിട്ട് ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്റെ മോനുമായിട്ട് ഞാൻ സംസാരിക്കൂല, അത് കുടുംബബന്ധം മുറിക്കലാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിന് എന്തില്ല, പ്രായശ്ചിത്തമില്ല. കാരണം ഷറയിൽ അങ്ങനെ തെറ്റാതിരിക്കാൻ, ഇനിയിപ്പോ ആ നോമ്പെടുക്കണ്ടേ അല്ലെങ്കിൽ കഫാറത്ത് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടെങ്കിൽ മിണ്ടാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അതിൽ എന്തില്ല, കഫാറത്തില്ല. അതുപോലെ തന്നെ അള്ളാഹുവിനെ കൂലി പ്രതീക്ഷിച്ച് ചെയ്യാത്ത കാര്യത്തിനൊന്നും തന്നെ എന്തില്ല, നേർച്ചയില്ല. നേർച്ചയുടെ അസൽ എന്താണ്? സുന്നത്തായ ഇബാദത്തായ ഒരു കാര്യം, അത് വാജിബാക്കലാണ്. നമ്മളീ പറയുന്നത് നദ്റുൽ മുബാഹ് എന്ന് പറയുന്നത് ഒരാളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ഭക്ഷണം കഴിക്കുക,
ഇതൊക്കെ അനുവദിക്കപ്പെടുന്ന കാര്യം മാത്രമാണ്. അതുകൊണ്ട് കൂലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് ഒരാൾ നേർച്ചയാക്കിയാൽ അത് വീടേണ്ടതില്ല. അത് ഇനി അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തമുണ്ടോ? അതിന് നേരത്തെ രണ്ട് കാര്യങ്ങൾക്ക് തന്നെ നമ്മൾ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും താഴെ അഥവാ അത്രയൊന്നും ഉറപ്പില്ലാതെ എന്താ പറയാ, അത്രയും സൂക്ഷ്മത കാണിക്കണമെന്ന് പണ്ഡിതന്മാർ പറയാത്തൊരു വിഷയമാണിത്. എന്നാലും ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്താൽ പോലും അയാൾ കഫാറത്തുൽ യമീൻ ചെയ്യുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാണ് ആറാമത്തെ ഇനം. ഏഴാമത്തെ ഇനം, അവസാനത്തെ ഒരു അല്ല ഏഴാമത്തെ ഇനമായി പണ്ഡിതന്മാർ പറയുന്നത് അന്നദ്റുല്ലദി യുഖ്സദു ബിഹി തസ്ദീഖു ബിഷൈഇൻ ഔൽ ഹംലു അലാ ഷൈഇൻ ഔൽ മൻഉ മിൻ ഷൈഇൻ. ഇത് യഥാർത്ഥത്തിൽ നേർച്ച അയാൾ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഈ നേർച്ച ചെയ്യുന്നത് ഒരു കാര്യം ഒരാൾ വിശ്വസിക്കുന്നില്ല, പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. വളരെ സത്യസന്ധനായി നമ്മളൊരു കാര്യം പറയുകയാണ്, അതൊരാൾ പറഞ്ഞ് വിശ്വസിക്കുന്നില്ല. അയാൾ അത് വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു നേർച്ച പറയുകയാണ്. ഇന്ന എന്ന കാര്യം പറഞ്ഞു, അയാൾ പറഞ്ഞു ഞാൻ നിന്നെ വിശ്വസിക്കൂല. അപ്പൊ അയാൾ പറയണം, ഞാൻ കള്ളനാണെങ്കിൽ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ ഒരു മാസം നോമ്പെടുക്കും, ഒരു മാസം അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കും എന്ന് അയാൾ പറയുക. അടുത്ത മാസം ഞാൻ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കും. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ 10,000 രൂപ അള്ളാഹുവിന് വേണ്ടി ഞാൻ കൊടുക്കും എന്ന് അയാൾ എന്നെ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ഇത് എന്തല്ല, യഥാർത്ഥത്തിൽ ഒരു നേർച്ചയല്ല, മറിച്ച് അയാൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാൾ അതിന് വിശ്വസിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ആ നേർച്ച വീടേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുന്നില്ല, അപ്പൊ അയാൾ അത് പ്രേരിപ്പിച്ചുകൊണ്ടും ഇതുപോലെയാക്കാം. ഇപ്പൊ രണ്ടാളുകൾ തമ്മിൽ സുൽഹാക്കാൻ ശ്രമിച്ചു, അപ്പൊ ഒരാൾ അതിന് കൂട്ടാക്കുന്നേയില്ല, ഒരാൾ അതിന് കൂട്ടാക്കുന്നേയില്ല. അപ്പൊ അയാളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അയാളെ അത് മുൻകൈ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു, നീ ഇതിന് ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഒരു മാസം നോമ്പെടുക്കാൻ പോവുകയാണ്, ഞാനൊന്നും ഭക്ഷണം കഴിക്കാതെ ഇനി പകൽ മുഴുവൻ നോമ്പെടുക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ നേർച്ചയാക്കിയാൽ അവിടെയും യഥാർത്ഥത്തിൽ എന്തില്ല, നമ്മൾ അങ്ങനെ ഒരു നേർച്ച ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്, മറിച്ച് അവർ തമ്മിലുള്ളൊരു സുൽഹ ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ആ നേർച്ചയും വീടേണ്ടതില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിൽ നിന്നും, ഒരു അയാൾക്ക് തന്നെ മോശമായി ഭവിക്കുന്ന മോശമായി പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്, അപ്പൊ അതിൽ നിന്നും അയാളെ തടയാനും നമുക്കൊരു കാര്യം പറയാം. അതിനെയും നേർച്ചയുടെ പരിധിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഒരാൾ ദേഷ്യം പിടിച്ചുകൊണ്ട് അയാളുടെ ഭാര്യയെ തലാക്ക് ചെയ്യാൻ പോകുന്നു, അയാൾക്ക് ഒരു കാര്യമില്ല, അയാൾ വെറുതെ ഒരുപാട് തെറ്റിദ്ധാരണകളും അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ 2 മാസം ഞാൻ നോമ്പെടുക്കും, നീ ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്നത് കേൾക്കാതെ നീ അത് പോയി തലാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ രൂപത്തിൽ ചെയ്യും എന്ന് പറഞ്ഞ് അയാൾ ആ പ്രവൃത്തിയിൽ നിന്നും തടഞ്ഞു നിർത്താനാണ്. അങ്ങനെ തടഞ്ഞു നിർത്തിയാൽ അതിനെന്ത് ചെയ്യേണ്ടതില്ല, അവൻ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അതിന് പകരമായി അയാൾ ഇനി ആ തലാക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യേണ്ടതില്ല, ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ നിർച്ചയാക്കിയത് അത് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം, കഫാറത്തുൽ യമീൻ ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും ചെയ്യേണ്ടതില്ല, ഒരു മാസം നോമ്പെടുക്കുക എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ഞാൻ 1,000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞതോ അതൊന്നും ചെയ്യേണ്ടതില്ല. കഫാറത്തുൽ യമീൻ ഞാൻ അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അത് സത്യം ചെയ്യലുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്നത്. കാരണം അതിന്റെ ഉദ്ദേശം സത്യം ചെയ്യൽ മാത്രമാണ്. അള്ളാഹു ആണ് ഞാൻ ഒരു മാസം ഞാൻ നോമ്പെടുക്കും എന്ന് പറഞ്ഞത് ഒരു സത്യം ചെയ്യൽ മാത്രമായിട്ടാണ് പരിഗണിക്കുന്നത്, നേർച്ചയായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം നേർച്ച മനസ്സിൽ നിയത്താക്കിയിട്ടില്ല. അതുകൊണ്ട് ആ സത്യം ഇവൻ ആ പ്രവൃത്തി ചെയ്യുന്നതോടുകൂടി ഈ സത്യം ലംഘിക്കപ്പെടുകയാണ്, ഇവൻ പറഞ്ഞ കാര്യം ലംഘിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്താൽ മതി, അതിന് പകരം നോമ്പ് 3 ദിവസം നോമ്പെടുത്താൽ മതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക, അതിന് സാധിക്കുന്നില്ലെങ്കിൽ 3 ദിവസം നോമ്പെടുത്താൽ അത് മതിയാകുന്നതാണ്. ഇനി 8-ാമത്തെ ഇനമായി പറയുന്നത് നദ്റു മാ ഹുവ വാജിബുൻ ബിശ്റ, ശറഇൽ നേരത്തെ തന്നെ വാജിബായ ഒരു കാര്യം ഒരാൾ നദ്ർ നേർച്ചയാക്കിയാലോ. ഞാൻ ദിവസവും 5 നേരം നിസ്കരിക്കാൻ നേർച്ചയാക്കിയെന്ന് പറയുന്നു, അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ 29 അല്ലെങ്കിൽ 30 മുഴുവൻ ദിവസവും നോമ്പെടുക്കാൻ നേർച്ചയാക്കിയെന്ന് പറയുന്നു, അതിന് പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നുമില്ല. കാരണം നേർച്ച എന്ന് പറയുന്നത് തന്നെ ഒരു സുന്നത്തായ കാര്യം വാജിബാക്കലാണ്. അപ്പൊ വാജിബിനെ നേർച്ചയാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല, അത് നിറവേറ്റലല്ലെങ്കിൽ തന്നെ നിർബന്ധമാണ്. പക്ഷേ ഉപേക്ഷിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് 2 കുറ്റം ഇയാൾക്കുണ്ട്. ഒന്ന്, നേരത്തെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം ഉപേക്ഷിച്ചതിന്റെ കുറ്റവും, നേർച്ചയാക്കിയിട്ട് അത് ഉപേക്ഷിച്ചതിന്റെ കുറ്റവും, രണ്ടും അയാൾക്കുണ്ടാകും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ശറയിൽ ഒരു കാര്യം അവിടെ വരുന്നില്ല. അടുത്ത അതുപോലെ തന്നെയാണ് നദ്റുൽ മുഹാൽ, അസംഭവ്യമായ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരാൾ നേർച്ചയാക്കുക. ഏതുപോലെ ഒരാൾ ഉദാഹരണമായി പറയാണ്, വലിയൊരു പാറക്കല്ല്, അത് ചിലപ്പോൾ ഒരു 100 ആള് പൊന്തിച്ചാലും പൊന്തൂല. അപ്പൊ അവർ പറയാണ്, ഇത് ഞാൻ ഇത് ഇവിടുന്ന് മാറ്റും, ഇത് ഞാൻ നീക്കം ചെയ്യും, അള്ളാഹുവാണ് ഞാൻ നീക്കം ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ ഇത് നേർച്ചയാക്കിയിരിക്കുന്നു, നീക്കം ചെയ്യൽ എന്റെ നേർച്ചയാണ് എന്നൊരാൾ പറഞ്ഞാലോ, അതും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അത് നേർച്ചയായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. കാരണം അത് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് അവൻ നേർച്ച അവിടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അതിന് പകരമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നമ്മൾ 9 ഇനങ്ങൾ പറഞ്ഞു. ഓരോന്നിനും അതിൻ്റെതായ അഹ്കാമുകളാണ് ഉള്ളത്. അപ്പൊ നേർച്ചയ്ക്ക് ഒരൊറ്റ ഹുക്കുമല്ല. അത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീടേണ്ടാത്തതും വീടേണ്ടതും അത് എല്ലാമായ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക. ഇനി പറയാൻ ബാക്കിയുള്ളത് എന്താണ്? അള്ളാഹു അല്ലാത്ത ആളുകൾക്കുള്ള നേർച്ചയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ അത് ശിർക്കാണ്. അത് ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല. അത് അങ്ങനെ ആരെങ്കിലും നേർച്ചയാക്കിയിട്ടുണ്ട് എങ്കിൽ അത് പാടില്ല. ഞാൻ ഇന്ന പള്ളിയിൽ പോയി, ഇന്ന ജാറത്തിൽ പോയി അറുക്കും, അല്ലെങ്കിൽ അവിടെ ആ ജാറത്തിന് കാര്യത്തിന് വേണ്ടി ഞാൻ ഇത്ര രൂപ കൊടുക്കും എന്നൊക്കെ പോലെയുള്ള അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ നേർച്ചയാക്കിയാൽ അത് പാലിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് തന്നെ നേർച്ചയാക്കിയാൽ അതും പാടില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി അദ്ദേഹം പറഞ്ഞ തെളിവുകൾ വായിക്കാം, അത് പെട്ടെന്ന് അർത്ഥം പറഞ്ഞു പോകാം. ഒന്നാമത്തേത്, ഖാല അൽ മുസന്നിഫ് റഹിമഹുല്ലാ വഖൗലില്ലാഹി തആല യൂഫൂന ബിന്നദർ, സൂറത്തുൽ ഇൻസാനിലെ ഒരു ആയത്തിന്റെ ബാക്കിയാണ്, ഒരു ഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവർ നേർച്ച നിറവേറ്റുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. എന്താണ് ഈ ആയത്ത് ഈ അധ്യായവുമായി ബന്ധം? കാരണം അള്ളാഹു ഇവിടെ മദ്ഹിന്റെ മക്കാമിലാണ്, പുകഴ്ത്തലിന്റെ ഭാഗത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത്. യൂഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന ശർഹു മുസ്തതീറ, ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു, അവർ നേർച്ച നിറവേറ്റുന്നു എന്നെല്ലാം പറഞ്ഞ് മുഅ്മിനീങ്ങൾ അള്ളാഹു പുകഴ്ത്തുകയാണ്. അള്ളാഹു താല ഒരു പ്രവൃത്തി പുകഴ്ത്തി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഇബാദത്താണ് എന്നുള്ളതാണ്. അപ്പൊ നേർച്ച ഇബാദത്താണ് എന്ന് ഈ ആയത്തിലൂടെ കിട്ടും. അതുകൊണ്ട് തന്നെ നേർച്ച അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുത്താൽ ശിർക്കാണ് എന്ന് മനസ്സിലാക്കാം. കാരണം ഒരു പ്രവൃത്തി ഇബാദത്താണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അത് തിരിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ് എന്ന് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്താണ് കൊടുത്തത്. വഖൗലിഹി തആല വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ, നിങ്ങൾ യാതൊന്ന് എന്തൊന്ന് ചെലവഴിക്കുന്നുവോ, ഔ നദർതും മിൻ നദരിൻ, നിങ്ങൾ എന്ത് കാര്യം നിങ്ങൾ നേർച്ചയാക്കുന്നുവോ, ഫഇന്നല്ലാഹ യഅലമു, തീർച്ചയായും അല്ലാഹു അത് അറിയുന്നു. ഫഇന്നല്ലാഹ യഅലമു എന്ന് പറയുന്ന പദം, അത് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുന്നു എന്ന് മാത്രം എന്നാണ് അത് അറിയിക്കുന്നത്. അല്ലാതെ അള്ളാഹു വെറുതെ അറിയുന്നു എന്നല്ല. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നത് അള്ളാഹു അറിയുന്നു, നിങ്ങൾ രാത്രിയിൽ ആരും അറിയാത്ത സമയത്ത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നത് അള്ളാഹു അറിയുന്നു, നിങ്ങൾ ആരും അറിയാതെ ദാനം കൊടുക്കുന്നത് അള്ളാഹു അറിയുന്നു എന്നൊക്കെ പറയുന്ന നസ്സുകൾ അത് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അറിയുകയും അതിനുള്ള പ്രതിഫലം രേഖപ്പെടുത്തുകയും ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കത് നൽകുകയും ചെയ്യുമെന്നാണ്. അത് ഒരു ഇബാദത്തായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ നഫഖത്തിന്റെ കൂടെ, ചെലവഴിക്കലിന്റെ കൂടെയാണ് ഒന്നാമതായിട്ട് ഈ നേർച്ച എണ്ണിയത്. അതുകൊണ്ട് തന്നെ അത് രണ്ടും ഇബാദത്താണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത് അത് അള്ളാഹു അറിയുന്നു എന്ന് പറയുകയും ചെയ്തു, അത് അള്ളാഹു അതിന് പ്രതിഫലം നൽകും എന്നതാണ്. അതുകൊണ്ട് തന്നെ നദ്ർ ഒരു ഇബാദത്താണ് എന്ന് ഈ ആയത്തിൽ കൂടെയും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് അതല്ല അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുത്താൽ അത് ശിർക്കാണ് എന്ന് ബോധ്യപ്പെടും. മൂന്നാമതായി അവസാനമായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഒരു ഹദീസാണ്, വഫി സഹീഹ്. ഇത് സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്. സഹീഹ് എന്ന് ഉദ്ദേശിച്ചത് സഹീഹ് ബുഖാരിയിലാണ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഉദ്ദേശിക്കുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നദറ അൻ യുതീ അല്ലാഹ് ഫൽയുതീഹു വമൻ നദറ അൻ യഅസി അല്ലാഹ് ഫയഅസി, ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിക്കാൻ നേർച്ചയാക്കിയാൽ ഫൽയുതീഹു അവൻ അല്ലാഹുവിനെ അനുസരിക്കട്ടെ, വമൻ നദറ അൻ യഅസി അല്ലാഹ് ആരെങ്കിലും അല്ലാഹുവിനെ ധിക്കരിക്കാൻ നേർച്ചയാക്കിയാൽ ഫലാ യഅസിഹി അവൻ അല്ലാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല. ഈ ഭാഗത്തിൽ എവിടെയാണ് നമുക്കുള്ള തെളിവ്? ഈ ഭാഗത്തിൽ ഫൽയുതീഹു അവൻ അള്ളാഹുവിനെ അനുസരിക്കട്ടെ എന്ന് പറഞ്ഞു. ആരെങ്കിലും നേർച്ചയാക്കിയാൽ അള്ളാഹുവിനോട് അനുസരിക്കാൻ നേർച്ചയാക്കിയാൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കട്ടെ എന്ന് പറഞ്ഞു, അവൻ നേർച്ച പൂർത്തിയാക്കട്ടെ എന്നാണ്. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇബാദത്താണ്. കാരണം അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇബാദത്താണ് എന്നറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ നേർച്ച അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുത്താൽ അത് ശിർക്കാണ് എന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ നേർച്ച എന്ന് പറയുന്നത് ദീനിൽ ഒരു പ്രത്യേക ഒരു അധ്യായമാണ്. അതിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്, നേർച്ച ഒരാൾ തുടങ്ങുക എന്നുള്ളത് ഒന്നുകിൽ അത് ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ്. ഭൂരിഭാഗം കറാഹത്താണെന്ന് പറയുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത് ഹറാമാണ് എന്നുള്ളതാണ്. എന്നാൽ അതൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് വീടൽ, അത് നിർബന്ധവുമായി തീരും. അങ്ങനെയാണ് കാര്യം. അത് പ്രവേശിക്കൽ ഹറാമും, എന്നാൽ അതൊരാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധവുമായി തീരുന്ന ഒരു പ്രത്യേകമായ അധ്യായമാണ് നേർച്ച എന്ന് പറയുന്നത്. ഇതിന് പണ്ഡിതന്മാർ ഷറഇൽ ഇങ്ങനെ മറ്റുദാഹരണം ഉണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇപ്പൊ ഇതുപോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ മക്കയിൽ അല്ലെങ്കിൽ അവർ ദൂരെ യാത്ര ചെയ്യുക, മക്കയിൽ പോയി ഉംറ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് മഹറമില്ലാതെ പോകുക ഹറാമായ കാര്യമാണ്. മഹറമില്ലെങ്കിൽ അവർ പോകാൻ പാടില്ല, മഹറമില്ലെങ്കിൽ പോകാൻ പാടില്ല. പക്ഷേ ഒരു സ്ത്രീ അങ്ങനെ പോയി എന്നിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജൻ, ഞാൻ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള തൽബിയത്ത് ചെയ്തു, അവിടെ തൽബിയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഹജ്ജ് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. ഹജ്ജ് പൂർത്തിയാക്കൽ നിർബന്ധമായി. പിന്നീട് അവർക്ക് ഇനി മഹറ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പിന്മാറാൻ പാടില്ല. അവിടെ എത്തിക്കഴിഞ്ഞു, അവർ തൽബിയത്ത് ചൊല്ലി, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക, ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഹജ്ജ് പൂർത്തിയാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അത് പ്രവേശ ഹജ്ജിലേക്ക് മഹറമില്ലാതെ പോകൽ അത് ഹറാമാണ്. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞ് ഇതിലേക്ക് പ്രവേശിച്ചാൽ പിന്നീട് അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. അതുപോലെയാണ് നേർച്ച എന്ന് പറയുന്നത്. നേർച്ച ചെയ്യൽ അത് ഹറാമാണ്. പക്ഷേ ഒരാൾ അങ്ങനെ അള്ളാഹുവിനനുസരിക്കുന്ന കാര്യത്തിൽ നേർച്ച ചെയ്താൽ അത് പൂർത്തിയാക്കൽ നിർബന്ധവുമായി തീരും. അപ്പൊ അങ്ങനെയുള്ള ഒരു അധ്യായമാണ് നേർച്ച എന്ന് പറയുന്ന അധ്യായം. അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമേ അല്ല. എത്ര നല്ല കാര്യമാണ് എങ്കിലും അത് നീ നേർച്ചയാക്കാതെ ചെയ്തു കൊള്ളുക. നേർച്ചയാക്കേണ്ടതില്ല. നീ ആഴ്ചയിൽ രണ്ടു ദിവസം നോമ്പെടുക്കണം എന്നുണ്ടെങ്കിൽ നീ നോമ്പെടുത്തോളൂ. അതിനുവേണ്ടി നീ നാവ് കൊണ്ട് പറഞ്ഞ് നേർച്ചയാക്കേണ്ടതില്ല. എന്നെ കഴിയുന്നത്ര എനിക്ക് മാസത്തിൽ ഒരു മൂന്ന് നോമ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ നീ എടുത്തോളൂ. നീ അതിനു മുമ്പ് നേർച്ചയാക്കേണ്ടതില്ല. എന്നെ ആഴ്ചയിൽ നീ എന്തെങ്കിലുമൊക്കെ സദഖ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് കൊടുത്തോളൂ. നീ നേർച്ചയാക്കേണ്ടതില്ല. അതാണ് അതിന്റെ അടിസ്ഥാനം. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ പിന്നീട് അത് കൊടുക്കൽ നിർബന്ധമായി തീരും. അത് അത് തന്നെ കൊടുക്കൽ നിർബന്ധമാകുന്നതും അതിന് പകരമായി കഫാറത്തുൽ യമീൻ കൊടുക്കുന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് വേർതിരിച്ച് ഓരോരുത്തരുടെയും അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നേർച്ചയാക്കിയ ആളുകൾ പഠിക്കൽ നിർബന്ധമാണ്. കാരണം അത് ഉപേക്ഷിച്ചാൽ അവനൊരു ഫർള് ഉപേക്ഷിച്ച പോലെയുള്ള കുറ്റമായിരിക്കും ഉണ്ടാകുക. വല്ലാഹു ആലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.